الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما يا رب العالمين. പ്രിയ പ്രബോധകരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ഈ മഹത്തായ കൂടിയിരുത്തം നാളെ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ പുണ്യദിവസം, ഈ മഹത്തായ സമയത്ത് അള്ളാഹുവിനെ ഏറ്റവും തൃപ്തിയുള്ള, ഇഷ്ടമുള്ള വിഷയമാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്, അഥവാ ഇൽമു തൗഹീദ്, ഇൽമുൽ അഖീദ. ഇസ്ലാമിക ശാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള മഹത്തായ ഇൽമാണ് ഇൽമു തൗഹീദ്. ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്ലിസുകളിലേക്ക് നാം വരുമ്പോൾ, ഈ ക്ലാസുകളിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നിയ്യത്ത് പുതുക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഈ കൂടിയിരുത്തം. അള്ളാഹു തആല മുഖ്ലിസീങ്ങളായ, മുത്തഖീങ്ങളായ വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇൽമുൽ അഖീദ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെക്കുറിച്ചും അന്ത്യനാളിനെക്കുറിച്ചും എല്ലാം നമുക്കറിയാം. ഈമാൻ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടതാണ് ഇൽമുൽ അഖീദയുടെ അടിസ്ഥാനങ്ങൾ. നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കൊച്ചുകൃതി അൽ ഖവാഇദുൽ അർബഅ എന്ന ഇമാം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ രചിച്ച ആ ചെറിയ കൃതിയുടെ വിശദീകരണമാണ്. അത് ചെറുതാണെങ്കിലും ആശയത്തിൽ വളരെ മഹത്തായതും നാം ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ഗ്രന്ഥം വിശദീകരിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരായ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ്, അങ്ങനെ പല പണ്ഡിതന്മാരും ഈ അൽ ഖവാഇദുൽ അർബഅ വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങൾ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അൽ ഖവാഇദുൽ അർബഅ എന്നാണ് നാം വായിച്ച, നിങ്ങൾ കൈവശമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഉൻവാന്, ടൈറ്റിൽ അൽ ഖവാഇദ് അൽ അർബഅ, അതിന്റെ അർത്ഥമാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ഗ്രന്ഥം വിശദീകരിക്കുമ്പോൾ, പഠിക്കുമ്പോൾ എന്താണ് അതിന്റെ ഉൻവാനിന്റെ അർത്ഥം, ആശയം എന്ന് നാം മനസ്സിലാക്കണമല്ലോ. അൽ ഖവാഇദ് എന്ന് വെച്ചാൽ ഖാഇദ എന്ന പദത്തിന്റെ ബഹുവചനമാണ്. ഖാഇദ അത് സ്ത്രീലിംഗമാണ്. അതിന്റെ അർത്ഥം നിയമം, അടിസ്ഥാന തത്വം എന്നൊക്കെയാണ്. ഇപ്പോൾ അറബിയില് ഫാഇലത്ത് എന്ന വസ്നിന്റെ ബഹുവചനം ഫവാഇലായിരിക്കും. വൽ ഖവാഇദ് മിനൽ നിസാ, അങ്ങനെ ഒരു ബഹുവചനമാണ് ഖവാഇദ്, ഖാഇദന്റെ ബഹുവചനം. ഖാഇദ സ്ത്രീലിംഗമാണ് ഞാൻ പറഞ്ഞു. അതിനുശേഷമുള്ള പദം എന്താണ്? അൽ അർബഅ എന്നാണ് അല്ലെ. അർബഅ അല്ലെങ്കിൽ അർബഅത്തി എന്ന് എഴുതിയിട്ടില്ല. അതായത് അറബി ഭാഷാ പ്രകാരം, അറബി ഭാഷാ നിയമങ്ങൾ പ്രകാരം 3 മുതൽ 10 വരെയുള്ള അക്കങ്ങൾക്ക് ശേഷം വരുന്ന പദം, അതായത് എന്താണ് നമ്മൾ എണ്ണി പറഞ്ഞത്, ഞാൻ മഅ്ദൂദ് എന്ന് പറയാം. ആ മഅ്ദൂദും അദദും അക്കവും തമ്മിൽ വ്യത്യാസം വേണം. അതായത് അക്കം പുല്ലിംഗമാണെങ്കിൽ മഅ്ദൂദ് എന്തായിരിക്കും? സ്ത്രീലിംഗമായിരിക്കും. ഇപ്പൊ ഉദാഹരണം, എന്റെ അടുത്ത് 3 പേനകൾ ഉണ്ടെങ്കിൽ എന്റെ അറബി പറയാ ഫലാസു അക്ലാം എന്നാ പറയേണ്ടത്, അല്ലെങ്കിൽ ഫലാസത്തു അക്ലാം എന്നാ പറയേണ്ടത്? ഫലാസത്തു അക്ലാം. കലം എന്താണ്? മുദക്കറാണ്. മുദക്കറാണ് മനസ്സിലെ? അതെ, മുദക്കർ കലമ മുദക്കറാണെങ്കിൽ അതത് അക്കം എന്തായിരിക്കണം? സ്ത്രീലിംഗമായിരിക്കണം. ഇനി നേരെ മറിച്ച് നമുക്ക് നോക്കാം, എന്താ പറയാ, ഖാഇദ അത് മുഅന്നസാണ്, മുദക്കറല്ല. അപ്പം ഇനി അർബഉ ഖവാഇദ് എന്നാണ് വേണ്ടത്, അർബഅത്തു ഖവാഇദ് എന്നാ വേണ്ടത്? അർബഉ ഖവാഇദ്. പണ്ഡിതന്മാർ പറയുന്നു, തിരിച്ച് അങ്ങോട്ടിട്ടാൽ, അതായത് അക്കം അക്കത്തെ നമ്മൾ പിന്തിപ്പിക്കുകയും മഅ്ദൂദിനെ ആദ്യം ഉദ്ധരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജാസത് തസ്കീർ വത്തനീസ്, അങ്ങനെ സ്ത്രീലിംഗമാക്കാം പുല്ലിംഗമാക്കാം. അതായത് അറബി ഭാഷ പ്രകാരം അൽ ഖവാഇദുൽ അർബ എന്നും പറയാം, അൽ ഖവാഇദുൽ അർബ എന്നും പറയാം. ശരിയല്ലേ? പക്ഷെ കൂടുതൽ നല്ലത് എന്താണ്? അൽ ഖവാഇദുൽ അർബ, അതിന്റെ യഥാർത്ഥ ആ നിയമം പാലിക്കലാണ്. അതാണ് എന്താ പറയുക, ഈ പദത്തിന്റെ അറബി ഭാഷാ നിയമപ്രകാരം അതിന്റെ നഹ്വ് നോക്കിക്കഴിഞ്ഞാലും നാം പഠിക്കേണ്ടത്. എന്താണ് ഖാഇദ? നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് ഖാഇദ. അൽ ഖാഇദന്റെ അർത്ഥം നിയമം, അടിസ്ഥാന തത്വം. അപ്പൊ എന്താണ് അൽ ഖാഇദയും ദാബിത്തും തമ്മിലുള്ള വ്യത്യാസം? വളരെ എളുപ്പത്തിൽ തന്നെ പറയാണ്, കാരണം നമുക്ക് പിന്നെ നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിച്ച് വിശദീകരിക്കാനുണ്ട്. ഖാഇദ എന്ന് വെച്ചാല് പല ശാഖകളും ഉൾക്കൊള്ളുന്ന അടിസ്ഥാന വിഷയത്തിനാണ് എന്ത് പറയാ, അൽ ഖാഇദ എന്ന് പറയും. അതായത് കീഴിൽ പല ശാഖകളും പല വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന അടിസ്ഥാന തത്വം, അടിസ്ഥാന വിഷയം, അതാണ് ഖാഇദ. എന്താണ് ദാബിത്തും ഖാഇദയും തമ്മിലുള്ള വ്യത്യാസം? കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് അങ്ങനെ വ്യത്യാസം വിശദീകരിച്ചത്. നമ്മൾ പലപ്പോഴും കേൾക്കാണല്ലോ അതല്ല, ദാബിത്ത് മലയാളത്തിൽ പറയുമ്പം ഖാഇദ എന്ന നിയമം, ദാബിത്ത് എന്ന് പറഞ്ഞാൽ മാനദണ്ഡം. അതേപോലെ തന്നെ ഷർത്ത് എന്താണ്? നിബന്ധന. തമ്മിൽ ചില സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഖാഇദ എന്ന് വെച്ചാല് അടിസ്ഥാന നിയമമാണെങ്കിലും അത് കർമ്മശാസ്ത്രത്തിന്റെ പല വിഷയങ്ങളിലും ആ ഖാഇദ കൊണ്ടുവരും, ആ ഖാഇദ നമുക്ക് ഉപയോഗപ്പെടുത്താം. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും, ഒരു പൊതു നിയമമായിരിക്കും എന്ത്, അൽ ഖാഇദ. ദാബിത്ത് എന്ന് വെച്ചാല് ഒരു അധ്യായവുമായി മാത്രം ബന്ധപ്പെട്ട നിയമമായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ കർമ്മശാസ്ത്രത്തിൽ അറിയപ്പെട്ട ഒരു ഖാഇദയാണ് അൽ യഖീനു ലാ യസൂലു ബിശക്ക്. ഇൻഷാല്ലാ ഭാവിയിൽ പിന്നെ ഇങ്ങനെ ദർസ് നടത്തേണ്ട, ക്ലാസ് നടത്തേണ്ട ഒരു വിഷയമാണ് അൽ ഖവാഇദുൽ ഫിഖിയ. അതായത് ഫിഖി ഖാഇദകൾ നാം വേറെ പഠിക്കേണ്ടതാണ്, എങ്കിൽ കർമ്മശാസ്ത്രത്തിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് മനസ്സിൽ ഉണ്ടാവുള്ളൂ. എന്താണ് കർമ്മശാസ്ത്രം? എന്താണ് അൽ യഖീൻ ലാ യസൂലു ബിശക്ക് എന്ന് പറഞ്ഞാല് സംശയം കൊണ്ട് യഖീന് പോകൂല. എന്താ യഖീൻ എന്ന് പറഞ്ഞാല്? ഉറപ്പ്. സംശയം കൊണ്ട് യഖീന് നമുക്ക് എന്താ പറയുക, മാറ്റാൻ സാധിക്കില്ല, അല്ലെങ്കിൽ യഖീന് നഷ്ടപ്പെടുകയില്ല സംശയം മുഖേന. ഇത് പലപ്പോഴും ഈ ഖാഇദ പണ്ഡിതന്മാര് ഇപ്പൊ നമസ്കാരത്തിന്റെ അധ്യായത്തില് ശുദ്ധിയുടെ അധ്യായത്തിലേക്ക് ഉദ്ധരിക്കാറുണ്ട്. ഇപ്പൊ ഒരാൾ വുദു എടുത്തു, വുദു എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് സംശയം, വുദു നഷ്ടപ്പെട്ടോ പെട്ടില്ലേ എന്ന് സംശയമാണ്. അപ്പൊ ഈ ഖാഇദ പണ്ഡിതന്മാർ കൊണ്ടുവരും, അൽ യഖീനു ലാ യസൂലു ബിശക്ക്. ശക്കാണല്ലോ, യഖീൻ എന്താണ്? വുദു എടുത്തു എന്നാണ്, വുദു എടുത്തു ഉറപ്പാണ്. ഇനി അപ്പൊ എന്താ ചെയ്യേണ്ടത്? അയാളെ വുദു നഷ്ടപ്പെട്ടിട്ടില്ല. വിവസനോട് ചോദിച്ചല്ലോ ഒരു സഹാബി, എന്താണ് ഇന്നി അജിദു ശൈ അഫ് സ്വലാ, ഇന്ന റജുൽ ശൈ അഫ് സ്വലാ, എന്താ ചെയ്യേണ്ടത്? അതായത് നമസ്കാരത്തിൽ ഒരാൾക്ക് വുദു നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണ്, എന്താ ചെയ്യേണ്ടത്? ലാ യൻസറിഫ് ഹത്താ യസ്മഅ സൗതൻ അവ യജിദ റീഹൻ. ഗന്ധമോ ശബ്ദമോ അനുഭവിക്കാതെ അയാൾ നമസ്കാരത്തിൽ നിന്ന് എന്താ പറയാ വിരമിക്കരുത്, വിടരുത്. അപ്പൊ അതാണ് ശരിക്ക് യഖീൻ എന്ന് പറഞ്ഞാൽ. ഈ പണ്ഡിതന്മാർ ഈ ഖാഇദ കൊണ്ടുവരാനുള്ള തെളിവെന്താണ്? ഈ ഹദീസാണ്. അതേപോലെ തന്നെ ഒരാൾക്ക് ഉറപ്പാണ് വുദു എടുത്തിട്ടില്ല, പക്ഷെ സംശയം വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വുദു എടുത്തു എടുത്തില്ല, അതിന് മുമ്പെന്താണ്? വുദു എടുത്തിട്ടെന്ന് ആൾക്ക് ഉറപ്പാണ്. അപ്പൊ എന്താണ് അവിടെയും ഈ ഖാഇദ കൊണ്ടുവരണം, അയാൾ വുദു എടുക്കണം. കാരണം യഖീൻ എന്താണ്? വുദു എടുത്തിട്ടില്ല എന്നാണ്. ഇത് നമ്മുടെ വിഷയമല്ല, നമ്മൾ ഈ ഖാഇദിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ വാബിത്ത് എന്താണ്? അപ്പൊ ഈ ഖാഇദ എന്താണ്? ഒരു അധ്യായത്തിൽ മാത്രം ഒതുങ്ങിയതാണോ ഖാഇദ? അല്ല, അത് നമസ്കാരത്തിന്റെ അധ്യായത്തിലാണെങ്കിലും ഉദുടെ അധ്യായത്തിലാണെങ്കിലും ഏത് അധ്യായത്തിൽ നമുക്ക് ഈ ഖാഇദ കൊണ്ടുവരാം. വാബിത്ത് അങ്ങനെയല്ല, ഒരു ബാബുമായി മാത്രം, ഒരു വിഷയവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു നിയമമായിരിക്കും, തത്വമായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അൽമാഉ المطلق الذي لم يتغير هو الطهور തനിമയാർന്ന മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത വെള്ളമാണ്, പാനീയമാണ് ശുദ്ധമായ വെള്ളം. ശുദ്ധമായ വെള്ളം, ജലം, ഉതുടുക്കാനും നമുക്ക് കുളിക്കാനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വെള്ളം എന്താണ്? അൽമാഉൽ മുത്ലഖ് അല്ലദീ ലം യതഗയ്യർ, അതായത് അതിന്റെ ഗന്ധം, അതിന്റെ വർണ്ണമൊന്നും മാറാത്ത വെള്ളമായിരിക്കണം. അൽമാഉൽ മുത്ലഖ് എന്ന് പറയാം. ഈ ഖാഇദ ഏത് വിഷയത്തിലാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റൂ? ശുദ്ധിയുടെ, അല്ലെങ്കിൽ കിതാബുൽ മിയാഹ് വെള്ളത്തിന്റെ അധ്യായം കർമ്മശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഖാഇദയാണ് അത്. ശരിക്കും എന്താണ്? എല്ലാ അധ്യായങ്ങളുമായി ബന്ധമുള്ള നിയമമല്ല, അതെന്താ പറയാ ബാബിത്ത്. ഷർത്ത് എന്ന് വെച്ചാലോ, ഷർത്ത് ശരിക്ക് നിബന്ധന, മലയാള തെറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അതിന് പണ്ഡിതന്മാർ പറഞ്ഞ അർത്ഥം അതിന്റെ ഉദ്ദേശം എന്താണെന്നാല്, അതായത് ഷർത്ത് ഷർത്ത് ഇല്ലെങ്കിൽ മഷ്റൂത്ത് ഇല്ല, ആ ഷർത്തുമായി ബന്ധപ്പെട്ട കർമ്മവും ഇല്ല. വല യൽസമു മിൻ വുജൂദിഹിൽ വുജൂദ്, ഷർത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ മഷ്റൂത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതായത് പെട്ടെന്ന് ഉദാഹരണം സഹിതമായി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോ നമസ്കാരത്തിന്റെ ഷർത്ത് എന്താണ്? ഒരു ഷർത്ത്, കുറെ ഷർത്തുകളുണ്ട്. ഒരു ഷർത്താണ് വുദു. അൽ വുദു എന്താണ്? നമസ്കാരത്തിന്റെ ഒരു ഷർത്താണ്. മാ യൽസമു മിൻ അദമിഹിൽ അദം, ഷർത്ത് ഇല്ലെങ്കിൽ മഷ്റൂത്ത് ഇല്ലെന്ന് പറയുമ്പം വുദു ഇല്ലെങ്കിൽ എന്തില്ല? നമസ്കാരമില്ല. വലാ യൽസമു മിൻ വുജൂദിഹിൽ വുജൂദ്, ഇനി വുദു ഉണ്ടായതുകൊണ്ട് തന്നെ നമസ്കാരം ഉണ്ടാകണമെന്ന് ഇല്ല, അല്ലെങ്കിൽ നമസ്കാരം സഹീഹാകണമെന്നില്ല. കാരണം വേറെ നമസ്കാരത്തെ ഫസാദാക്കുന്ന വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ നമസ്കാരം ബാത്തിലായി. മനസ്സിലെ? ഇതാണ് ഷർത്ത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ റുക്നും ഷർത്തും തമ്മിലെ വ്യത്യാസം? പലപ്പോഴും നമ്മൾ കേൾക്കാനും റുക്നുകൾ, ഷർത്തുകൾ. ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഷർത്ത് കർമ്മത്തിന്റെ ഉള്ളിൽ ഉള്ള ഒരു കാര്യമായിരിക്കില്ല. റുക്നാണെങ്കിൽ ഒരു കർമ്മത്തിന്റെ ഒരു ഭാഗമായിരിക്കും. ഏത്? റുക്ന്. ഇപ്പം ഉദു നമസ്കാരത്തിന്റെ ഒരു ഭാഗമാണോ? അല്ല. നമസ്കാരം നമസ്കരിക്കുന്ന ഒരു മുസല്ലിയായ ഒരു മനുഷ്യന് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ത്? ഉദു. പക്ഷെ നമസ്കാരത്തിന്റെ മാഹിയത്തിൽ പെട്ടതല്ല. എന്നാൽ റുക്ന് അങ്ങനല്ല. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യല് എന്താണ്? ഷർത്താണോ റുക്നാണോ? എന്താണ്? വാജിബാണോ? റുക്നാണ്. റുക്നാണ് നമസ്കാരത്തിന്റെ. നമ്മൾ റുക്ന് മലയാളത്തിൽ അർത്ഥം കൊടുക്കാം ഘടകം. നമസ്കാരത്തിന്റെ ഒരു ഘടകമാണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ. അതേപോലെ റുകൂഉ്, സുജൂദ്, ഇതെല്ലാം എന്താണ്? റുക്നുകളാണ്. അതൊക്കെ നമസ്കാരത്തിന്റെ ഭാഗങ്ങളാണ്. എന്നാൽ ഷർത്ത് അങ്ങനെയല്ല. അതേപോലെ ഇപ്പം ഉദാഹരണം, ഇപ്പൊ നീയത്ത്, പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഷർത്താക്കി, പിന്നെ ഷർത്തുകൾ ആക്കി പിന്നെ പറയാറുണ്ട്. റുക്നുകൾ വേറെ, പിന്നെ വാജിബുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ റുക്ഉയിൽ ചൊല്ലുന്ന പ്രാർത്ഥന ദിക്ർ, സുജൂദിൽ ചൊല്ലുന്ന പ്രാർത്ഥന ദിക്ർ, സുബ്ഹാന റബ്ബിൽ അദീം, സുബ്ഹാന റബ്ബിൽ അലാ, ആദിത്യ തശഹ്ഹുദ്, ഇതിനെക്കുറിച്ച് എന്താ പണ്ട് ഞാൻ പറയാറുള്ളത്? വാജിബ് എന്നാ പറയാറുള്ളത്. റുക്നും വാജിബും രണ്ടും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ നമസ്കാരം എന്തല്ല, ശരിയല്ല. പക്ഷേ മറന്നുപോയി കഴിഞ്ഞാൽ റുക്ന് പരിഹരിക്കാൻ പറ്റില്ല. റുക്ന് നഷ്ടപ്പെട്ട ആ റക്അത്ത് വീണ്ടും നമസ്കരിക്കണം. പക്ഷേ വാജിബ് ഇപ്പം തശഹുദിൽ അവ്വൽ നമ്മൾ മറന്നുകൊണ്ട് ഒഴിവാക്കി സഹവിന് സുജൂദ് കൊണ്ട് അത് പരിഹരിക്കാം. ശരി, അതാണ് റുക്കുവും വാജിബും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ ഈ ഖാഇദ എന്ന വാക്കിന്റെ അർത്ഥം. അതായത് പല ശാഖകളും ശാഖാപരമായ വിഷയങ്ങൾ അടങ്ങിയ അടിസ്ഥാന വിഷയത്തിനാണ് അൽ ഖാഇദ എന്ന് പറയുക. അൽ അർബ നാല് അടിസ്ഥാന വിഷയങ്ങളാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇത് രചിച്ച മഹാപണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിൻ സുലൈമാൻ അത്തമീമി അധ്യക്ഷൻ. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം വളരെ നല്ല രീതിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് അതിലേക്ക് നാം കൂടുതൽ പ്രവേശിക്കുന്നില്ല. ഉസൂൽ സലാസന്റെ എന്റെ ഷർഹ് നമുക്ക് നെറ്റിലൂടെ കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ ആദ്യത്തെ ഭാഗം ഷെയ്ഖിനെ കുറിച്ചുള്ള പിന്നെ വിവരണമായിരുന്നു. ഷെയ്ഖിന്റെ ജന്മം മുതൽ മരണം വരെയുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ ത്യാഗങ്ങൾ, അതേപോലെ തന്നെ ഷെയ്ഖിനെ കുറിച്ച് ഉദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട ചില ആരോപണങ്ങൾക്കുള്ള മറുപടിയും അതിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അൽ ഖവാഇദുൽ അർബഅ? അൽ ഉസൂൽ സലാസ പഠിച്ചതിന് ശേഷമാണ് സാധാരണ വിദ്യാർത്ഥികൾ അൽ ഖവാഇദുൽ അർബഅ പഠിക്കാറുള്ളത്. അൽ ഉസൂൽ സലാസ എന്താണ്? മൂന്ന് അടിസ്ഥാന വിഷയങ്ങൾ. എന്താണത്? മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു മനുഷ്യൻ തന്റെ റബ്ബിനെ കുറിച്ച് അറിയുക. വ നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കുറിച്ച് അറിയുക. വ അൻ ദീനിഹി, ദീനെ കുറിച്ച് അറിയുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ അതിന്റെ ഉത്തരം തെളിവ് സഹിതം ഖുർആനും സുന്നത്ത് അനുസരിച്ചുള്ള ഒരു വിശദീകരണമാണ്, ലഘു പരിചയമാണ് അൽ ഉസൂലു അസ്സലാസ. അത് കഴിഞ്ഞിട്ട് ഒരു പ്രധാന വിഷയമാണ് അൽ ഖവാഇദ് അർബഅ ചർച്ച ചെയ്യുന്നത്. എന്താണത്? അതായത് തൗഹീദ് നാം പഠിച്ചു. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, അതെങ്ങനെയാണ്? അള്ളാഹുവിന് റുബൂബിയത്ത്, അള്ളാഹു റബ്ബാണെന്ന് നാം പഠിച്ചു. അള്ളാഹു ഇലാഹാണ്, അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തിൽ വിശ്വസിച്ചുകൊണ്ട്. ഈ തൗഹീദ് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് തൗഹീദും ഷിർക്കും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം? ഷിർക്കിന്റെ മാനദണ്ഡം എന്താണ്? പലപ്പോഴും സലഫികളല്ലാത്ത പല അഖീദക്കാരും, ഇപ്പൊ മുഅ്തസിലി അശ്ശരി അഖീദകളുടെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ തൗഹീദ് എന്ന പേരിൽ വിശദീകരിക്കുന്ന വിഷയങ്ങൾ എന്തായിരിക്കും അറിയാം? അള്ളാഹു റബ്ബാണ്, ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവ്, രക്ഷിതാവ്, സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ വിഭാഗക്കാരുടെ ഗ്രന്ഥങ്ങളൊക്കെ തൗഹീദ് പഠിപ്പിക്കുന്നത്. ശരിയല്ലേ? എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് അള്ളാഹു സൃഷ്ടാവാണെന്നോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് നിയന്താവാണെന്നോ വിഷയത്തിൽ തർക്കമുള്ള, സംശയമുള്ള ഒരു വിഭാഗക്കാരിലേക്കാണോ നിയോഗിക്കപ്പെട്ടത്? അല്ല. അപ്പൊ എന്താണ് തൗഹീദ് ഷിർക്കിന്റെ വ്യത്യാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുമുമ്പുള്ള പ്രവാചകന്മാര് അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ട ഏത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ്? എന്തായിരുന്നു അവർ എതിർത്ത ഷിർക്ക്? ജനങ്ങൾ ഒരിക്കലും സമ്മതിക്കാത്ത, അംഗീകരിക്കാത്ത, പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത തൗഹീദ് എന്തായിരുന്നു? അപ്പൊ അതാണ് നാല് നിയമങ്ങൾ, അടിസ്ഥാന വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് വളരെ ഭംഗിയായിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നത്. നമുക്ക് തുടക്കം പെട്ടെന്ന് വായിക്കാം. ഷെയ്ഖ് പറയുന്നു, അസ്അലുല്ലാഹ അൽ കരീം റബ്ബൽ അർശിൽ അദീം അൻ യതവല്ലാക ഫി ദുനിയാ വൽ ആഖിറ. അസ്അലുല്ലാഹ അൽ കരീം റബ്ബൽ അർശിൽ അദീം, കരീമായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? അൻ യതവല്ലാക ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ എന്ന ഒരു നല്ല പ്രാർത്ഥന കൊണ്ടാണ് ഷെയ്ഖ് അൽ ഖവാഇദ് അർബഅ തുടക്കം കുറിക്കുന്നത്. അതേപോലെ ഷെയ്ഖിന്റെ പല ഗ്രന്ഥങ്ങളും നാം വായിച്ചു നോക്കിയാൽ നല്ല പ്രാർത്ഥന കൊണ്ടാണ് ഷെയ്ഖ് ആരംഭിക്കുന്നത്. ഇതിലൂടെ എന്ത് മനസ്സിലാക്കണം? ഒരു ഗുരുവിന്റെ, അധ്യാപകന്റെ, ഒരു ഷെയ്ഖിന്റെ മനസ്സിൽ നസീഹത്ത് ഉണ്ടായിരിക്കണം, ഗുണകാംക്ഷ ഉണ്ടായിരിക്കണം. പ്രബോധിതരായ വിദ്യാർത്ഥികളായ വിഭാഗക്കാർക്ക് എപ്പോഴും നന്മ ഉണ്ടാവണമെന്നും നന്മ വരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന, ഒരു നല്ല മനസ്സാണ് ഇവിടെ ഷെയ്ഖ് കാഴ്ചവെക്കുന്നത്. താങ്കൾ എവിടെയാണെങ്കിലും താങ്കളെ അള്ളാഹു അനുഗ്രഹീതനാക്കട്ടെ, മുബാറക്കാക്കട്ടെ. മുബാറക്കൻ ഐനമാക്കും, നബി അലൈഹി സ്വലാം പറഞ്ഞില്ലേ, ഞാൻ എവിടെയാണെങ്കിലും അള്ളാഹു എന്നെ അനുഗ്രഹീതനാക്കിയെന്ന്. ആ ആയത്തിന്റെ അർത്ഥമാണ് ഇവിടെ ഷെയ്ഖ് ഉദ്ധരിച്ചത്. അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടാൽ നന്ദി കാണിക്കുന്ന ദാസന്മാരിൽ അള്ളാഹു നിന്നെ ഉൾപ്പെടുത്തട്ടെ. അനുഗ്രഹം നൽകപ്പെടുമ്പോൾ നന്ദി കാണിക്കുകയും ഇതബ്തുലിയ സബർ, പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമ പാലിക്കുകയും ക്ഷമ കൈകൊള്ളുകയും ചെയ്യുന്ന ദാസന്മാരിൽ അള്ളാഹു നിന്നെ പെടുത്തട്ടെ. ഇത് അതിനെ ബസ്തഗ്ഫർ, പാപം ചെയ്തു കഴിഞ്ഞാൽ പാപമോചനം തേടുന്ന ദാസന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഈ മൂന്ന് കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ വരുമ്പോൾ നന്ദി കാണിക്കുക, മുസീബത്ത് വരുമ്പോൾ ക്ഷമിക്കുക, പാപങ്ങൾ ചെയ്യുമ്പോൾ പാപമോചനം തേടുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, ഫഇന്നഹ ഉലൈ ഇസ്തലാഖ ഉൻവാനു സആദ, ഇതാകുന്നു സആദത്തിന്റെ, സന്തോഷത്തിന്റെ, വിജയത്തിന്റെ അടയാളം. ഏത്? ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വിശ്വാസികളിൽ, ഒരു യഥാർത്ഥ വിശ്വാസിയിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്തു, ആജബല്ലി അമ്രിൽ മുഅ്മിൻ, നബി സല്ലല്ലാഹു പറഞ്ഞ ഒരു അറിയപ്പെട്ട ഹദീസാണ്. ആജബല്ലി അമ്രിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാകുന്നു. ഇൻ അസാബത്തു സർറാ ശകർ വഇൻ അസാബത്തു ദറാഉ സബർ ഫകാന ഖൈറൻ ലഹു. ഇനി മുമ്പ് വലൈസ ദാക ലിഅഹദ ഇല്ലാ ലിൽ മുഅ്മിൻ, അതായത് ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. എന്താണ് നന്മ വന്നു കഴിഞ്ഞാൽ അവൻ നന്ദി കാണിക്കുന്നു, അവന് പ്രയാസം വന്നു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കുന്നു, അത് വിശ്വാസിക്ക് മാത്രമേ സാധിക്കൂന്ന്. ഫകാന ഖൈറൻ ലഹു, ഈ ഗുണം ശരിക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. പലപ്പോഴും നന്മകൾ വരുമ്പോൾ സന്തോഷിക്കുകയും മുസീബത്തുകൾ വരുമ്പോൾ നിരാശരായി, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരായിക്കൊണ്ട് തീരുന്ന ഒരു അവസ്ഥയാണ് പലർക്കും നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ഈ അൽ ജസാ വൽ ഹലാ, അതൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ ഖദറിൽ നാം തൃപ്തിപ്പെട്ടുകൊണ്ട്, നമ്മൾ ക്ഷമ പാലിച്ചുകൊണ്ട് നമുക്ക് ആ വിശ്വാസം, ആ യക്കീൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അതാണ് യഥാർത്ഥ പൂർണ്ണമായ ഒരു വിശ്വാസിയുടെ ഒരു അടയാളമാണത്. അതേപോലെ തന്നെ പാപങ്ങൾ ചെയ്യാത്തവർ ഇല്ല, മനുഷ്യന്മാരെല്ലാവരും എന്താ പറയുക, പാപം ചെയ്യുന്നവരാണ്. പക്ഷേ പാപമോചനം ഇസ്തിഗ്ഫാർ ആയിരിക്കണം. പാപത്തിൽ പെട്ടാൽ നാം പാപിയാണ് എന്ന ബോധം, എന്ന കുറ്റബോധം മനസ്സിൽ വരികയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവമായിരിക്കണം ഒരു വിശ്വാസിയുടേത്. ഷെയ്ഖ് ഈ നല്ലൊരു പ്രാർത്ഥന, ഒരു ഉപദേശം കൊണ്ടാണ് ഈ അൽ ഖവാഇദുൽ അർബഅ തുടങ്ങുന്നത്. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ഇഅ്ലം അർശദകല്ലാഹു ലിതാഅതി അന്നൽ ഹനീഫിയത മില്ലത ഇബ്രാഹീമ അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ كما قال تعالى وما خلقت الجن والانس الا ليعبدون عندنا الشيخ പറഞ്ഞു اعلم ദർതം അതെ താങ്കൾ അറിയുക. ഇവിടെ ശരിക്ക് അറബി ഭാഷയിൽ പിന്നെ നിയമങ്ങൾ പഠിച്ചാലാണ് ഏതൊരു വാക്കിന്റെയും പൂർണ്ണമായ അർത്ഥം നമുക്ക് വെക്കാൻ സാധിക്കൂ. ഇപ്പം اعلم എന്ന വാക്കിന്റെ ബാഹ്യമായ അർത്ഥം നിങ്ങൾ പറഞ്ഞു, എന്താണ് അറിയുക? സൂക്ഷ്മമായ അർത്ഥം എന്താണ്? താങ്കൾ അറിയുക. ഇപ്പോ അറബിയിൽ ഗ്രാമർ പഠിച്ചവർക്കറിയാം, ഇഅ്ലം എന്ന വാക്കിന്റെ വ്യാകരണം പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? ഇഅ്ലം ഫിഅ്ലു അംർ മബ്നിയുൻ അല സുക്കൂൻ, ഇതാണ് ഫിഅ്ല്. വൽ ഫാഇലു ദമീറുൻ മുസ്തതിറുൻ വുജൂബൻ തഖ്ദീറുഹു അൻത, ഇതാണ് ഇതിന്റെ വ്യാകരണം. ഫിഅ്ലുണ്ട്, ഫാഇലുണ്ട്,
എന്താണ് എന്റെ തക്ദീർ എന്താണ് അന്ത താങ്കൾ ഇതാണ് ഈ വ്യാകരണം മനസ്സിലാക്കി എന്താണ് അർത്ഥം അതുകൊണ്ടാണ് അറബി ഭാഷാ നിയമങ്ങൾ അറിയാത്തവർ പഠിക്കാത്തവർ ഖുർആൻ ക്ലാസ് അറബി ഭാഷയിലൂടെ വിശദീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറയാനുള്ള കാരണം അർത്ഥം തെറ്റും നോക്കൂ നിങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മളെപ്പോഴും പാരായണം ചെയ്യുന്ന പലപ്പോഴും അതിന്റെ അർത്ഥം കേൾക്കാറുള്ള വായിക്കാറുള്ളവരാണ് അല്ലേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്താണ് ഇതിന്റെ അർത്ഥം നമ്മൾ വായിക്കുന്ന ഖുർആൻ പരിഭാഷയിൽ വായിക്കുന്ന അർത്ഥം എന്താണ് സർവസ്തുതിയും ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവിന് മാത്രം അല്ലേ എവിടുന്നാണ് ഈ സർവസ്തുതി എന്ന അർത്ഥം വന്നത് ബാഹ്യമായിട്ട് സ്തുതി മാത്രമല്ലേ അതേപോലെ തന്നെ അള്ളാഹുവിന് മാത്രം എന്ന് എവിടുന്ന് വന്നു അവിടെയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഗ്രാമറിലൂടെ അൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്തിഖ്റാഖാണ് എല്ലാ സ്തുതി കീർത്തനങ്ങളും അതിൽ ഉൾപ്പെട്ടു ആ അൽ എന്ന ഒറ്റ പദം കൊണ്ട് അതേപോലെ തന്നെ ലില്ലാഹി അള്ളാഹു എന്ന പദത്തിനും തൊട്ടു മുമ്പ് എന്ത് വന്നു ലാം വന്നു ലാം എന്താണ് ലാമുൽ ഇസ്തിഖ്റാഖ് എന്ന് പറയാം അവകാശത്തിന്റെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന അർത്ഥം കൊടുക്കുന്ന ലാമാണത് നോക്കൂ നിങ്ങൾ ഭാഷാ നിയമങ്ങൾക്ക് എന്തുണ്ട് പ്രാധാന്യമുണ്ട് എങ്കിൽ മാത്രമാണ് സൂക്ഷ്മമായ അർത്ഥങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും അപ്പൊ എന്താണ് ശൈഖ് പറഞ്ഞത് ഇഅ്ലം അർശദക അല്ലാഹു ലിതാഅതി അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുന്നതിന് അള്ളാഹു താങ്കൾക്ക് സന്മാർഗം നൽകട്ടെ വഴി കാട്ടട്ടെ എന്നാണ് അർശദക അല്ലാഹു എന്താ പറയാ അള്ളാഹു താങ്കൾക്ക് എന്താണ് സന്മാർഗത്തിലേക്ക് താങ്കൾ എത്തിക്കട്ടെ കാണിച്ചു തരട്ടെ അള്ളാഹുവിനെ അനുസരിക്കാൻ ഇത് ശരിക്കും ഇതെന്താണ് ഒരു പ്രാർത്ഥനയാണ് കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയില്ലെങ്കിൽ എന്തല്ല അവൻ സന്മാർഗത്തിലേക്ക് വരില്ല നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര് പിതൃബിനായ അബൂ താലിബ് അബൂ താലിബിന് ഹിദായത്ത് കൊടുക്കാൻ പറ്റിയോ പറ്റിയില്ല ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത് ആയത്തിറങ്ങിയില്ലേ അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം താങ്കൾക്ക് താങ്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് താങ്കൾക്ക് ഹിദായത്ത് നൽകാൻ സാധിക്കില്ല പണ്ഡിതന്മാർ പറയുന്നു അൽ ഹിദായത്തു നൗആൻ ഹിദായത്ത് രണ്ടു തരമുണ്ട് ഇപ്പൊ ഖുർആനിലുണ്ട് ഇന്നക ലാ തഹ്ദി ഇലാ സിറാത്തി മുസ്തഖീം താങ്കൾ നിശ്ചയമായും ചൊവ്വായ പാതയിലേക്ക് താങ്കൾ ഹിദായത്ത് നൽകുന്നു ഹിദായത്ത് നൽകുന്നു എന്ന് പറയുന്നു വിവാദ് വേറെ ആയത്തിൽ ഇന്നക്കലാ തഹ്ദീ മൻ അഹ്ബബ് താങ്കൾക്ക് ഹിദായത്ത് നൽകാൻ സാധിക്കില്ല തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ ഇല്ല എന്താണ് ഹിദായത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല അതായത് വഴി കാട്ടുക കാണിച്ചു കൊടുക്കുക പ്രബോധനം ചെയ്യുക എന്ന അർത്ഥമുള്ള ഹിദായത്തുണ്ട് ഹിദായത്തു ദലാലത്തി ഉൽ ഇർഷാദ് അറബിയിൽ പറയും ഹിദായത്തു ദലാലത്തി ഉൽ ഇർഷാദ് ഹിദായത്തു അത്തൗഫീഖി വൽ ഈമാൻ വിശ്വാസം പകരുക വിശ്വാസികളാകുവാൻ തൗഫീഖ് ചെയ്യുക എന്ന അർത്ഥത്തിലുള്ള ഹിദായത്തുണ്ട് അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അതുകൊണ്ട് ആ പ്രാർത്ഥന ആരോട് പറയാൻ പാടില്ല സൃഷ്ടിയോട് പറയാൻ പാടില്ല പക്ഷെ എനിക്ക് വഴി കാണിച്ചു തരണം എന്ന് പറയാം ഇഹ്ദിനി എനിക്ക് ഒരു സ്ഥലത്തിന്റെ വഴി കാണിച്ചു തരണം എന്ന അർത്ഥത്തിലുള്ള ഹിദായത്ത് അല്ല ഹിദായത്തു തൗഫീഖ് വൽ ഈമാൻ അത് അള്ളാഹുവിന്റെ മാത്രം അവകാശമാണ് അതാണ് നബിക്ക് പോലും പ്രവാചകന് പോലും ഇല്ല എന്ന് അള്ളാഹു പറഞ്ഞത് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത് അപ്പൊ എന്താണ് ഈ റുഷ്ദ് റുഷ്ദിന്റെ ഏകദേശം അർത്ഥം ഹിദായത്താണ് അള്ളാഹു തആല താങ്കൾക്ക് ഹിദായത്ത് നൽകട്ടെ اعلم ارشدك الله لطاعته ان الحنيفيه مله ابراهيم ان تعبد الله وحده مخلصا له الدين എന്താണ് അൽ ഹനീഫിയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന്റെ മില്ലത്തായ ഹനീഫിയത്ത് അങ്ങനെ അർത്ഥം കൊടുക്കേണ്ടത് ان الحنيفيه مله ابراهيم ان تعبد الله وحده ഇബ്രാഹിം നബി അലൈഹി സ്സലാം മില്ലത്തായ ഹനീഫിയത്തായ ആ മില്ലത്തിന്റെ ഉദ്ദേശം എന്താണ് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുക അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക മുഖ്ലിസ് അല്ലാഹുദ്ദീൻ ഇബാദത്ത് അള്ളാഹുവിനെ മാത്രം ആത്മാർത്ഥമായി സമർപ്പിച്ചുകൊണ്ട് അൽ ഹനീഫിയത്ത് എന്ന വാക്ക് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് അൽ ഹനഫ് എന്ന പദത്തിന് വന്നത് അൽ ഹനഫ് എന്ന പദത്തിൽ നിന്നാണ് വന്നത്. എന്തതിനർത്ഥം? ചെരിവ് എന്നർത്ഥം. എന്താണ് ചെരിവ്? ഈ കാലിന് വൈകല്യമുള്ള ചെരിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് അറബിയിൽ പറയും അൽ അഹ്നഫ്. അറിയപ്പെട്ട ഒരു താബിഈ പണ്ഡിതനായിരുന്നു അൽ അഹ്നഫ് ഇബ്നു ഖൈസ്. അദ്ദേഹം ചെരിഞ്ഞ് നടക്കാറുള്ള ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ എന്താണ് ചെരിവ് എന്ന് പറഞ്ഞാല്, അതായത് അതിന്റെ ശർഈയായ അർത്ഥം, ഷിർക്കിൽ നിന്ന് പൂർണമായും ചെരിഞ്ഞുകൊണ്ട് ഒഴിച്ചുകൊണ്ട് തൗഹീദിലേക്ക് മടങ്ങിയ പ്രവാചകൻ, അതാണ് ഹനീഫൻ മുസ്ലിമൻ. ഹനീഫൻ മുസ്ലിമൻ പലപ്പോഴും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയാറുള്ളത്. ശുദ്ധ തൗഹീദ് ഉൾക്കൊണ്ട, പൂർണമായും ഷിർക്കിന്റെ എല്ലാ വഴികളിൽ നിന്നും പിന്മാറിക്കളഞ്ഞ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഹനീഫൻ മുസ്ലിമൻ. അപ്പം ആ ഹനീഫിയത്ത് ആണ് ശേഷം പ്രവാചകന്മാരോടും നമ്മോടെല്ലാം ഖുർആന് അത് പിൻപറ്റാൻ നിർദ്ദേശിക്കുന്നത്. എന്താണ് ഹനീഫിയത്ത്? അൻ തഅബുദല്ലാഹ വഹ്ദഹു, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീന് അല്ലാഹുവിനെ മാത്രം സമർപ്പിച്ചുകൊണ്ട്. പണ്ഡിതന്മാർ പലരും ദീന് നൽകിയ അർത്ഥം എന്താണ്? ഇബാദത്താണ്. മുഖ്ലിസീൻ ലഹുദ്ദീൻ, മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീന് ഇബാദത്ത് അല്ലാഹുവിനെ മാത്രം സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. നബി സല്ലം പറഞ്ഞു, അഹബ്ബുദ്ദീനി ഇലല്ലാഹി അൽഹനീഫിയതു അസ്സംഹ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ എന്താണ്? എളുപ്പമുള്ള ഹനീഫിയത്താണെന്ന്. അതായത് തൗഹീദാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അസ്സംഹ, എളുപ്പമുള്ള. പല പ്രവാചകന്മാർക്കും അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ അനുയായികൾക്കും ഉണ്ടായ പ്രയാസങ്ങളൊന്നും അള്ളാഹു ഉമ്മത്തിന് നൽകിയില്ല. മാത്രമല്ല, നമ്മൾ ദാഇമാർക്കും പ്രബോധകന്മാർക്കും ഇതൊരു പാഠമാണ്. നമ്മൾ ഇസ്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇസ്ലാം ഒരു കടുപ്പമുള്ള പ്രയാസമുള്ള ഒരു മതമാണ് എന്നൊരു ചിത്രം ഒരിക്കലും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ക്ലാസ്സിൽ മാത്രം ഉണ്ടായാൽ പോലെ നമ്മുടെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, നമ്മുടെ ഇടപാടുകളിലെല്ലാം ഈ അൽ ഹനീഫിയ അസ്സംഹ തൗഹീദ് ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ സംഹ എന്ന അർത്ഥം കൂടിയും വരേണ്ടതാണ്. ثم اوحينا اليك ان اتبع مله ابراهيم حنيفا. يعني الله سبحانه وتعالى النبي صلى الله عليه وسلم നിർദ്ദേശിക്കുകയാണ്, ان اتبع مله ابراهيم حنيفا. حنيفا يا ابراهيم നബിയുടെ മില്ലത്ത് പിൻപറ്റണം. مخلصا له الدين. يعني عباده الله സമർപ്പിക്കുമ്പോൾ എന്ത് വേണം? ഇഖ്ലാസ് വേണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾ, ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കൂ. നമ്മൾ പലപ്പോഴും പല ക്ലാസ്സുകളിൽ കേട്ട ഒരു കാര്യമാണ് അല്ലെ, ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ എത്ര നിബന്ധനകളുണ്ട്? ആർക്കറിയാം? കൈബുക്ക പറഞ്ഞോളിന്നും പറയാം. ഒന്ന് ഇഖ്ലാസ്, ഒന്ന് അള്ളാഹുവിന് മാത്രം ആത്മാർത്ഥതയോടെ സമർപ്പിക്കപ്പെട്ട കർമ്മമായിരിക്കണം. ഇഖ്ലാസ് വേണം, അതാണ് തൗഹീദ്. രണ്ടാമത്തെ ശർത്ത് എന്താണ്? ഇത്തിബാ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ശരീഅത്തിനോട് യോജിച്ച എന്തായിരിക്കണം? കർമ്മമായിരിക്കണം. നമ്മൾ പലപ്പോഴും ശിർക്ക് എന്ന് പറയുന്ന നമ്മൾ എതിർക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ്? പലപ്പോഴും അത് പുണ്യകർമ്മമാണെന്ന് ചെയ്യുന്ന പലരും നമ്മൾ പറയുന്നു അത് ശിർക്കാണെന്ന്. എന്താണ്? ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ ഒന്നാമത് ഷർത്ത് അവിടെ സാധ്യമായിട്ടില്ല. അതുകൊണ്ട് ആ കർമ്മം എന്താണ്? സ്വീകരിക്കപ്പെടില്ല. ഇനി നമ്മൾ പലപ്പോഴും ബിദഅത്താണെന്ന് വിശേഷിപ്പിക്കുന്ന പല കർമ്മങ്ങളുടെയും അവസ്ഥ എന്താണ്? രണ്ടാമത് ഷർത്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതായത് പുണ്യകർമ്മമാണെന്ന് വിചാരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്താണെന്നതിന്റെ പേരിൽ നടത്തപ്പെടുന്ന മൗലിദുകൾ, ഉദാഹരണം അതിനെന്താണ്? ഒരു പക്ഷെ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യുന്നത്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, അവർ നിയത്ത് നല്ലതായിരുന്നെങ്കിൽ, നല്ലതാണെങ്കിൽ ആ നിയത്തിന് കൂലി കിട്ടും, പക്ഷെ ബിദഅത്തിന് എന്നല്ല, അങ്ങനെ അങ്ങനെ കിട്ടില്ല, കാരണം സലഫുകൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇബ്നു തൈമിയന്റെ ഈ ആദ്യത്തെ ഈ ഭാഗം മാത്രം എടുത്തു തിരിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. പറഞ്ഞു വരുന്നത് നിയത്ത് മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല, ഇത്തിബാ വേണം. ഇത്തിബാ ഇല്ലെങ്കിൽ എന്താണ്? ആ നിയത്ത് ഫാസിദാണ്. അതിന് തെളിവെന്താണ്? പണ്ഡിതന്മാർ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരായത്താണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ച മൂതാറുള്ള സൂറത്ത് അവസാനത്തെ ആയത്ത്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ. അല്ലാഹുമായി കണ്ടുമുട്ടുന്ന ആ നാളിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും എന്താണ് ചെയ്യേണ്ടത്? ഫലിയഅമൽ അമലൻ സാലിഹൻ, അവൻ സൽക്കർമ്മം പ്രവർത്തിക്കട്ടെ. എന്താണ് സാലിഹൻ? ഫലിയഅമൽ അമലൻ മാത്രം പറഞ്ഞിട്ട് അല്ലാഹു നിർത്തിയില്ല, കർമ്മം ചെയ്യട്ടെന്ന് പറഞ്ഞില്ല. ആ അമലം ധരിക്കണം. എവിടെയും ഈമാനിന്റെ കൂടെ അല്ലാഹു പറയുന്നതാണ് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനിന്റെ കൂടെ അമലു സാലിഹ് വേണം, സാലിഹ് ആയിരിക്കണം. എന്താണ്? അൻ യകൂന അലസ് സുന്നഹ്, സുന്നത്ത് പ്രകാരമുള്ള അമലായിരിക്കണം. ഖാലിസ് എന്ന് പറയാലോ തൗഹീദുള്ള അമലായിരിക്കണം. ഈ രണ്ട് പിന്നെ കാര്യങ്ങളാകുന്നു അമലിന്റെ ഷർത്തുകൾ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള തഫ്സീർ പരിശോധിച്ചു നോക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ പറയുന്നു വഹദാനി റുക്ന അൽഅമലിൽ മുതഖബ്ബൽ, ഈ രണ്ട് അമലിന്റെ ഘടകങ്ങളും ഉയരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നു വഹദാനി റുക്ന അൽഅമലിൽ മുതഖബ്ബൽ, സ്വീകാര്യമായ സ്വീകരിക്കപ്പെടുന്ന കർമ്മത്തിന്റെ രണ്ട് റുക്നുകളാണ് ഇത്. എന്താണ്? ഒന്ന് ഇഖ്ലാസ്, രണ്ട് ഇത്തിബ. അപ്പൊ എന്താണ് ഷെയ്ഖ് പറഞ്ഞത്? ഹനീഫീത് എന്താകുന്നു? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. എന്താണ് അതിന്റെ തെളിവ്? കമാ ഖാല തആല, എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മളെ നോട്ട്. കമാ ഖാല തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നിനെയും ഇൻസിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ. ഇതാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ എന്ന അർത്ഥം ഇവിടെ കിട്ടിയത്. ഈ അബുദൂന്ന് ബാഹ്യമായിട്ട് പലരും മനസ്സിലാക്കുന്ന എന്താണ്? ആരാധിക്കുവാൻ അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പം എന്നെ ആരാധിക്കുവാൻ എന്ന അർത്ഥം ഇവിടെ കിട്ടിയത്. അതെ, ഇല്ലാ ലിയഅബുദൂനി. ആ കസ്ര വേണ്ടി ഞങ്ങളെ നമ്മുടെ ഖിറാത്ത് പ്രകാരം ഇങ്ങനെ പോവുക, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ നിർത്തുകയാണെങ്കിൽ, കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇല്ലാ ലിയഅബുദൂനി. ഇമാം യാഖൂബിന്റെ ഖിറാത്ത് പ്രകാരം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂനി യാ ഉണ്ട്. അപ്പോൾ കൂടുതൽ അർത്ഥം നമുക്ക് വ്യക്തമായി, എന്നെ ആരാധിക്കുവാൻ അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ജിന്നിനെയും മനുഷ്യനെയും. ഷെയ്ഖ് ഇവിടെ ഈ തൗഹീദിന് വേണ്ടിയാണ് ഈ ആയത്ത് ഉദ്ധരിച്ചത്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സലഫുകള് യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും എന്ന സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ കൽപ്പന എന്താണ്? അള്ളാഹുവിനെ ആരാധിക്കണം എന്നാണ്. അവർ തഫ്സീർ കൊടുത്ത എന്താണ്? വഹിദൂഹു, അള്ളാഹുവിനെ ഏകനാക്കണം എന്നാണ്. ഉബ്ദു എന്ന വാക്കിന് കൊടുത്തത് വഹിദൂഹു, അതായത് കേവലം അള്ളാഹുവിനെ ആരാധിച്ചാൽ മാത്രം പോരാ. അള്ളാഹു സുബ്ഹാനത്തെ ഉദ്ദേശിച്ച ഇബാദത്ത് എന്താണ്? അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് ആരാധിക്കുക. ആ അർത്ഥമാണ് ഇവിടെ ഷെയ്ഖ് ഈ തെളിവായി ഈ ആയത്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം. ഇത് അറഫ്ത് അൻ അല്ലാഹ ഖലഖക ലിഇബാദതി, ഇത് ശരിക്കും എന്താണ് അൽ ഖവാഇദ് അർബഅ, നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ അതിലേക്ക് വരാനുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്, ഒരു ആമുഖമാണ് ഇത്. അപ്പം ഞാൻ പറയാണ്, അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് താങ്കളെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് താങ്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇബാദത്ത് എന്ന് പറയുകയില്ല തൗഹീദോടൊപ്പം അല്ലാതെ. തൗഹീദ് ഇല്ലെങ്കിൽ എന്താകൂല? ഇബാദത്ത് ഇബാദത്ത് ആകൂല. ഇതാണ് ഷെയ്ഖ് പറഞ്ഞത്. ഏതുപോലെ കമാ അന്ന സ്വലാത്ത് ലാ തുസമ്മ സ്വലാത്തൻ ഇല്ലാ മഅ ത്വഹാറ, അതായത് ശുദ്ധിയില്ലാതെ നമസ്കാരമാവുകയില്ലല്ലോ. അപ്പൊ അതേപോലെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഷെയ്ഖ് പറഞ്ഞത് ഇബാദത്ത് സഹീഹാണ്, എന്ത് വേണം? തൗഹീദ് ശരിയാകണം. ഫഇദാ ദഖല അശ്ശിർക്കു ഫിൽ ഇബാദത്തി ഫസദത്, ഇബാദത്തിൽ ശിർക്ക് കടന്നു വന്നാൽ എന്താണ്? നിഷ്ഫലമായി, ഫാസിദായി. ഏതുപോലെ തഹാറത്തിൽ ശുദ്ധിയിൽ അശുദ്ധി വന്നു കഴിഞ്ഞാൽ, ഒരു വുളുള്ള മനുഷ്യന് അശുദ്ധി വന്നു കഴിഞ്ഞാൽ എന്തായി മാറി? അവന്റെ തഹാറത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ ശൈഖ് പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇത് കാര്യം ലളിതമായി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ശൈഖ് ഒരു ഉദാഹരണം പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ്? ശുദ്ധി, നമസ്കാരം അതിനേക്കാൾ ഏറ്റവും വളരെ പ്രാധാന്യം കൂടിയ വിഷയമാണെന്ത്? തൗഹീദ്. فإذا عرفت أن الشرك إذا خالط العبادة أفسدها عبادتിൽ ശിർക്ക് കലർന്നു കഴിഞ്ഞാൽ അത് നശിപ്പിക്കും എന്ന് താങ്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ وأحبط العمل അമലിനെ ഇല്ലാതെയാക്കും നശിപ്പിച്ചു കളയും എന്ന് താങ്കൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ وصار صاحبه ശിർക്കിന്റെ ആള് എന്തായി മാറും? മിനൽ ഖാലിദീന ഫിന്നാർ, നരകത്തിൽ കാലാകാലവും ഖാലിദൻ മുഖല്ലദനായിട്ട് കഴിയേണ്ടി വരും. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അറഫ്ത അന്ന അഹമ്മ മാ അലൈക മഅ്രിഫതു ദാലിക, അതായത് ആ അമലിനെ ഫസാദാക്കുന്ന, ഇബാദത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന, അപകടകരമായ, മഹാ അപകടമായ ആ ശിർക്കിനെ കുറിച്ച് താങ്കൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഈ ഖവാഇദ് അർബഇന്റെ മർമ്മപ്രധാനമായ വിഷയം? എന്താണ് ശിർക്കിന്റെ യാഥാർത്ഥ്യം? എന്താവുന്നു പ്രവാചകന്മാര് ജനങ്ങളുമായി ഉണ്ടായ തർക്കം, പ്രവാചകന്മാര് മുന്നറിയിപ്പ് നൽകിയ, താക്കീദ് നൽകിയ, വിലക്കിയ, എതിർത്ത ആ ശിർക്ക് എന്താണ്? ആ ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കാനാണ് അൽ ഖവാഇദ് അർബഇ നാം പഠിക്കുന്നത്. അതിനൊരു സൂചകമായിട്ട് ഞാൻ പറഞ്ഞു, പലരും തൗഹീദിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ചു, തൗഹീദിനെ പരിചയപ്പെടുത്തുന്നത് സലഫികളല്ലാത്തവർ തൗഹീദ് റുബൂബിയ എന്ന കാര്യത്തിൽ മാത്രം, വിഷയത്തിൽ മാത്രം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു വിശദീകരണമാണ്. അതുകൊണ്ടാണ് പിൽക്കാലങ്ങളിലെ, നമുക്കറിയാം സലഫുകളുടെ മൂന്ന് തലമുറകൾക്ക് ശേഷം സഹാബിമാര്, താബിഈകള്, അത്ബാഉ താബിഈന കാലത്തിന് ശേഷമാണ് ഇസ്തിഗാസ പോലെ ശിർക്കുകളൊക്കെ കടന്നു വന്നത്. അത് കടന്നു വരാനുള്ള ഒരു കാരണം പല മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഇൽമുൽ കലാമിൽപ്പെട്ട് അശ്ശറിയ അഖീദ ഉൾക്കൊള്ളുകയും ഗ്രന്ഥങ്ങളിലൂടെ തൗഹീദുൽ ഉലൂഹിയക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് എന്തായി? ആ വിഷയം ജനങ്ങൾ കാലക്രമേണ മറക്കുകയും പലരും ഇസ്ലാം എതിർത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ, താക്കീദ് നൽകിയ ആ ശിർക്കിന്റെ ഒരു വശത്തിൽ പെട്ടു എന്നാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയാണ് പിന്നീട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയ വലിയ വലിയ പണ്ഡിതന്മാര്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതിനുശേഷം ഇബ്നു ഖയ്യിം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ശരിക്കും ഇത് വളരെ വ്യാപകമായി ഒരു ഇസ്ലാമിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യ നിലയ്ക്ക് ഈ പുണ്യകർമ്മമായി ഇസ്തിഗാസയെ അവതരിച്ച കാലഘട്ടമായിരുന്നു ഷെയ്ഖ് ഹുസൈൻ ഇബ്നു തൈമിയയുടെ കാലഘട്ടം. ഞാൻ മുമ്പ് ദമ്മാമിന് തോന്നുന്നുണ്ട് നവാഖുദുൽ ഇസ്ലാം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, കാരണം ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലാണ് ആദ്യമായി ഇസ്തിഗാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്യാമെന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി രചിക്കപ്പെടുന്നത്. മിസ്ബാഹു ളലാം ഫിൽ മുസ്തഗീഫീന ബിഖൈരിൽ അനാം, ഈ ഗ്രന്ഥം ഇതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഇബ്നു നുഅ്മാൻ എന്ന അയാളൊരു പണ്ഡിതനാണ്, അദ്ദേഹം പറയുന്നു, എനിക്ക് മുമ്പ് പല പണ്ഡിതന്മാരും അള്ളാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്ന വിഷയങ്ങൾ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനിത് ആദ്യമായി നബിയോട് ഇസ്തിഗാസ ചെയ്യുന്ന വിഷയത്തിൽ ഗ്രന്ഥം കുറിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയാണ്. അങ്ങനെയാണ് ആ ഇബ്നുൽ മുൻതദിറൊക്കെ നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഈ സൂഫിയാക്കൾ ഉദ്ധരിക്കുന്ന ഒരു അസറാണ് അല്ലേ? ഈ സംഭവം ആരെ ഉദ്ധരിക്കുന്നത്? ഇയാളാണ്. അതായത് ഇസ്തിഗാസയ്ക്ക് തെളിവായിട്ട് ഇത് പല ഗ്രന്ഥങ്ങളിലും ഒരു പിന്നെ ചരിത്രത്തിൽ ഇസ്തിഗാസം തെളിവല്ല എന്ന നിലക്ക് പലരും ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ ഇസ്തിഗാസയ്ക്ക് തെളിവായിട്ട് ഒരു ഷാഹിദായിട്ട് ഉദ്ധരിച്ച ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇതാണ് ശരിക്കും ഇബ്നു തൈമിയ പോലെ പണ്ഡിതന്മാർ കിരിപ്പുഴ വിഷയത്തിൽ ഗ്രന്ഥമൊക്കെ എഴുതപ്പെട്ടപ്പോൾ അദ്ദേഹം എതിർക്കാനുള്ള ഒരു കാരണം. ഇൻഷാല്ലാ നമ്മൾ പിന്നീട് ഒരു സന്ദർഭത്തിൽ വിശദീകരിക്കുന്നതാണ്. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونِ ആയത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞു. അപ്പോ ഈ ഷെയ്ഖ് അൽ ഖവാഇദ് അർബഅ എഴുതാനുള്ള ഒരു പശ്ചാത്തലമാണ് നാം മനസ്സിലാക്കിയത്. لعل الله ان يخلصك من هذه الشبكه ഈ വലയിൽ നിന്ന്, ഈ കുടുക്കിൽ നിന്ന്, കെണിയിൽ നിന്ന് അല്ലാഹു താങ്കളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഏതിൽ നിന്ന്? ഷിർക്കിൽ നിന്ന്. വഹിയ ഷിർക്കു ബില്ലാ, അല്ലാഹുവിൽ പങ്കുചേർക്കലാകുന്നു ആ അപകടം, ആ വല. അല്ലദീ ഖാല അല്ലാഹു തആല ഫീഹി, അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രക ബി വയഗ്ഫിറു മാ ദുന ദാലിക ലിമൻ യശാ. പലപ്പോഴും നമ്മൾ വായിക്കാറുള്ള കേൾക്കാറുള്ള ആയത്താണ്. അല്ലാഹുവിൽ പങ്കുചേർക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതുകൂടാതെ ഉള്ള പാപങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. സൂറത്തുൻ നിസാ ആയത്താണ്. അപ്പോൾ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്ത, മുന്നറിയിപ്പ് നൽകിയ ആ ശിർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഷെയ്ഖ് നാല് ഖവാഇദുകൾ ഇവിടെ ഉദ്ധരിക്കുകയാണ്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ഷെയ്ഖിന്റെ വക ഒരു തത്വം പറയലല്ല, മറിച്ച് ഷെയ്ഖ് അബ്ദുൽ വഹാബിന്റെ, പൊതുവെ സലഫി പണ്ഡിതന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിഷയം പഠിപ്പിക്കുമ്പോൾ പൂർണ്ണമായും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ശരിക്ക് സലഫികളും സലഫികൾ അല്ലാത്തവരും തമ്മിലുള്ള ഒരു വേർതിരിവ്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ വിശദീകരണം. وذلك بمعرفة أربع قواعد ذكرها الله تعالى في كتابه. ഇവിടെ قواعد അറബി ഗ്രാമർ പ്രകാരം സാധാരണ വരേണ്ടത് എന്താണ്? അർബഅ ഖവാഇദീന വേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് ഖവാഇദ പറയാനുള്ള കാരണം? അല്ല, അതല്ല ആ വിഷയമുള്ളത്. കസ്ർ എന്തുകൊണ്ട് വന്നില്ല? മംനൂഉ മിനൽ സർഫ്. അഹ്സൻത്, മംനൂഉ മിനൽ സർഫ് എന്ന് പറയാം. അത് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഒരു നിയമം പറഞ്ഞതാണ്. അതായത് മംനൂഉ മിനൽ സർഫ് എന്നൊരു അവസ്ഥ അറബി ഗ്രാമറിലുണ്ട്. കസ്റും തൻവീനും പാടില്ല ആ അവസ്ഥക്ക്. ഇപ്പം അഹമ്മദ് എന്ന പേര് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? അഹമ്മദ് എന്ന പേര്, അഹമ്മദ് ആരുല്ല അഹമ്മദ്, മാഷാല്ലാ. അഹമ്മദ് ഫരീദാണ് പേര്, അഹമ്മദ്, മാഷാല്ലാ. ഇപ്പൊ ഞാൻ അഹമ്മദിന്റെ വീട്ടിലേക്ക് പോയി എന്ന് അറബി പറയുമ്പം ദഹബ്തു ഇലാ അഹമ്മദ എന്ന് പറയേണ്ടത്. അഹമ്മദി പറയാൻ പാടില്ല. നമുക്ക് പള്ളിയിലേക്ക് പോയി എങ്ങനെ പറയാ? ദഹബ്തു ഇലൽ മസ്ജിദി. പക്ഷെ ദഹബ്തു ഇലാ അഹമ്മദ എന്ന് വേണ്ടത്, കാരണം അത് മംനൂഉ മിനൽ സർഫ്. പറഞ്ഞാല് തൻവീന് പാടില്ല, കസ്റും പാടില്ല. അഹമ്മദീൻ പറയാൻ പാടില്ല, അഹമ്മദി എന്ന് പറയാൻ പാടില്ല. എന്താ കാരണം? അതൊരു അലമാണ്, ഒരു വ്യക്തിയുടെ പേരാണ്. അഫ്അൽ എന്ന പദത്തിന്റെ വസ്നാണ്. അതേപോലെ ഖവാഇദ്, ഖവാഇദ് സീഗത്ത് മുൻതഹൽ ജുമുഉ് എന്ന് അറബി പറയും. അതായത് അങ്ങേയറ്റത്തെ ബഹുവചനം. ഇപ്പം ഫവാഇൽ, അതേപോലെ തന്നെ മസാബീഹ്, അതിന്റെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അപ്പം ഗ്രാമർ പഠിക്കാത്തവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഏതൊരു ബഹുവചനത്തിന്റെ നടുവിൽ ഒരു അലിഫും അലിഫിന് ശേഷം രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ മംനൂഉ മിനൽ സർഫായി. ബഹുവചനമാണ്, നടുവിൽ എന്തുണ്ട്? അലിഫുണ്ട്. അലിഫിന് ശേഷം രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ. ഇപ്പൊ മസാബീഹ് മംനൂഉ മിനൽ സർഫാണ്. മനസ്സിലെ അർത്ഥം? വിളക്കുകൾ. അലിഫിന് ശേഷം എന്തുണ്ട്? മൂന്ന് അക്ഷരങ്ങളുണ്ട്. മസാജിദ്, ദഹബ്തു ഇല മസാജിദ എന്ന വേണ്ടത്. ശരി, അതുകൊണ്ടാണ് ഇവിടെ വദാലിക ബിമഅരിഫതി അർബഇ ഖവാഇദ. ഇവിടെ ഈ ഹറക്കത്ത് കൊടുത്തത് എന്താണ്? നമ്മൾ തെറ്റത വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്റെ ഒരു ആഗ്രഹം എന്താണ്? നിങ്ങളെല്ലാവരും അറബി ഭാഷ പഠിച്ച് ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചിട്ട് ഹറക്കത്തില്ലാതെ വായിക്കാൻ പറ്റണം. അതായത് എഴുതി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രത്യേക ഉപദേശം കൊടുക്കുകയാണ്. അറബി ഗ്രാമർ ആയിരിക്കണം അവരുടെ ആരംഭം. അറബി ഭാഷ, അറബി ഭാഷ പഠിച്ചാൽ നമുക്ക് മറ്റ് വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പം അഖീദിന്റെ ഗ്രന്ഥങ്ങൾ, ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കണം. എന്ത് വേണം? ഗ്രാമറിന്റെ ബേസിക്, അതിന്റെ അടിത്തറ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഒരു കാഴ്ച പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. സമയം അവസാനിച്ചു, ഒരു മിനിറ്റ് കൊണ്ട് നിർത്താം ഇൻഷാല്ലാ. എന്താണ് ഷെയ്ഖ് പറഞ്ഞ ഒന്നാമത്തെ ഖാഇദ? അൽ ഖാഇദത്തുൽ ഊല, ഒന്നാമത്തെ ഖാഇദ, അൻ തഅലമ അന്നൽ കുഫാറ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖിറൂന ബിഅന്നല്ലാഹ തആല ഹുവൽ ഖാലിഖുൽ മുദബ്ബിർ. ഒന്നാമത്തെ ഖാഇദ എന്താണ്? എന്താണ് പ്രമാണങ്ങളിൽ വിലക്ക് വന്ന ആ ശിർക്ക്, മഹാപാപമായ ശിർക്ക്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൗദ്ധ വിശ്വാസികളുമായി തമ്മിലുണ്ടായിരുന്ന ആ തർക്കവിഷയമായ ആ ശിർക്ക് എന്തായിരുന്നു? അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ നാല് ഖവായിദിൽ പഠിക്കുന്നത്. ഒന്നാമത്തെ ഖവായിദ് എന്താണ്? അൻ തഅലമ അന്നൽ കുഫാറ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം പ്രഖ്യാപിച്ച സത്യനിഷേധികൾ കുഫാറുകൾ, മുഖർറൂന ബി അന്നല്ലാഹ തആല ഹുവൽ ഖാലിഖുൽ മുദബ്ബിർ, അല്ലാഹു സൃഷ്ടാവാണെന്നും നിയന്താവുമാണെന്നും അവർക്കെന്ത് വിശ്വാസമുണ്ടായിരുന്നു, അംഗീകരിച്ചിരുന്നു. വദാലിക അന്ന ദാലിക ലം യുദ്ഖിലുഹും ഫിൽ ഇസ്ലാം, എന്നിട്ട് പോലും അവരെന്താണ് അത് ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചില്ല, അവർ അത് മുഖേന ആ വിശ്വാസം കൊണ്ട് അവർ മുസ്ലിമുകളായിട്ടില്ല. എന്തുണ്ടായിരുന്നു അവർക്ക് വിശ്വാസം? അല്ലാഹു ഖാലിഖാണെന്ന്, സൃഷ്ടാവാണെന്ന്, പ്രപഞ്ച നിയന്താവാണെന്ന്, നിയന്ത്രണം അള്ളാഹുവിന്റെ കൈവശമാണ്, വിഗ്രഹങ്ങളല്ല സൃഷ്ടാക്കൾ, വിഗ്രഹങ്ങളല്ല നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസം ഉണ്ടായിട്ട് പോലും അവർ എന്തായില്ല? മുസ്ലിമുകളായിട്ടില്ല. എന്താണ് തെളിവ്? ഖൗലുഹു തആല ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ ഖുൽ മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരുണ്ടെന്ന് താങ്കൾ പറഞ്ഞു കൊടുക്കുക, പറയുക. അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ, കേൾവിയും കാഴ്ചകളും അധീനപ്പെടുത്തുന്നവൻ ആരാകുന്നു? ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവനുള്ള വസ്തുവിനെ പുറപ്പെടുവിക്കുന്നവൻ ആരാണ്? നേരെ മറിച്ചു, ജീവനുള്ള വസ്തുവിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറപ്പെടുവിക്കുന്നവൻ ആരാണ്? ഒമൻ യുദബ്ബിറുൽ അംറ, ആരാണ് നിയന്ത്രിക്കുന്നത്? അവർ പറയും അല്ലാഹുവാണ്. അപ്പോൾ താങ്കൾ പറയുക, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ എന്നാണ് ഈ ആയത് തിരിച്ചുകൊണ്ട് ഷെയ്ഖ് ഈ ഖാഇദ അവസാനിപ്പിക്കുകയാണ്, ഒന്നാമത്തെ ഖാഇദ. അപ്പോൾ കുഫാറുകൾ, മക്ക മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ മൊത്തത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. അതായത് പൊതുവെ ഇനി ചില വിശദീകരണങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായും ചില അബദ്ധങ്ങളും അവർ പലരും എന്താ പറയുക, അള്ളാഹുവിന്റെ ബനാത്തുകളാണ്, പെൺമക്കളാണ് മലക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൊതുവെ റുബൂബിയത്തിൽ വിശ്വാസമുള്ള വിഭാഗമായിരുന്നു ആര്? മക്ക മുശ്രിക്കീങ്ങൾ. എന്നിട്ട് പോലും അവർക്ക് അഹ്ലുൽ കിതാബിന്റെ നിയമങ്ങൾ പോലും കൊടുത്തിട്ടില്ല. അതായത് അവർക്ക് എന്താ പറയുക, വിശ്വാസമുണ്ടായിരുന്നു, വിശ്വാസികളാണ് മുസ്ലിമീങ്ങളാണ് എന്ന ഒരു നിയമങ്ങളും അവർക്ക് ബാധകമല്ല. അതാണ് ഇൻഷാല്ലാ ഞാൻ വിശദീകരിക്കാൻ പോകുന്ന അടുത്ത ക്ലാസ്. ഇതും ശേഷമുള്ള അൽ ഖാഇദ സാനിയും നാം വിശദീകരിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയം ഒന്നാമത്തെ സെക്ഷൻ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.